നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി ബില്ല് കിട്ടുമ്പോൾ അതെടുത്ത് വിശദമായി നോക്കിയിട്ടുണ്ടോ? ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട്? പീക്ക് താരിഫും ഓഫ് പീക്ക് താരിഫും കണക്ഷൻ ചാർജും എല്ലാം. ഒന്നോ രണ്ടോ പേർക്ക് മാത്രം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഷയമല്ല ഇത്. കുടിയേറ്റ സമൂഹങ്ങളിലുള്ള നല്ലൊരു ഭാഗം പേർക്കും ഓസ്ട്രേലിയയിലെ ഊർജ്ജ മേഖലയെ മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്ന ഒരു പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എനർജി കൺസ്യൂമേഴ്സ് ഓസ്ട്രേലിയയും സിഡ്നി കമ്മ്യൂണിറ്റി ഫോറവും നടത്തിയ ഈ പഠനത്തെക്കുറിച്ചാണ് SBS മലയാളം ഈ പോഡ്കാസ്റ്റിൽ പരിശോധിക്കുന്നത്. പഠനത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സിഡ്നി കമ്മ്യൂണിറ്റി ഫോറത്തിൽ കൾച്ചറൽ റിസർച്ചറായ നിർമ്മൽ ജോയ് അതേക്കുറിച്ച് വിശദീകരിക്കുന്നു. നമസ്കാരം നിർമ്മൽ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ടീച്ചർ.
നിർമ്മൽ, ഇപ്പോൾ ഒരു കുടിയേറ്റ സമൂഹങ്ങളുടെ ഊർജ്ജ ഉപയോഗത്തെയും അല്ലെങ്കിൽ ഉപയോഗ രീതികളെയും കുറിച്ച് ഒരു വളരെ വിശാലമായ പഠനമാണല്ലോ എനർജി കൺസ്യൂമേഴ്സ് ഓസ്ട്രേലിയയും സിഡ്നി കമ്മ്യൂണിറ്റി ഫോറവും ചേർന്ന് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കണ്ടെത്തലുകളിലേക്കും നിർദ്ദേശങ്ങളിലേക്കും പോകുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഇത്തരം ഒരു പഠനം നിങ്ങൾ നടത്തി എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
ഇതിന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഈ നമ്മളെ ഈ സമയത്തിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് കോണ്ടക്സ്റ്റുകളാണുള്ളത്. ഒന്ന്, ഓസ്ട്രേലിയ ഒരു വളരെ അതിന്റെ 2050 നെറ്റ് സീറോ എമിഷൻസ് എത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി വളരെ സീരിയസ് ആയ റിന്യൂവബിൾ എനർജി പോളിസീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകളിൽ നിന്ന് വളരെ വ്യക്തിപരമായ അവരുടെ വ്യക്തിപരമായ ഊർജ്ജ ഉപയോഗത്തിൽ വളരെ കാര്യമായ മാറ്റങ്ങൾ അത് ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഓസ്ട്രേലിയ ഒരു കാലത്തും കാണാത്തതുപോലെയുള്ള ഒരു എനർജി പോവർട്ടി, ഒരു എനർജി ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എനർജി പോവർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് വളരെ അടിസ്ഥാനപരമായി ആവശ്യമുള്ള ഒരു 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 വസ്തു എന്ന നിലയിൽ, ഒരു ഊർജം എന്ന ഒരു ഒരു സ്രോതസ്സിന് ആളുകൾക്ക് ഇങ്ങനെ ഡെവലപ്ഡ് ആയ ഒരു കൺട്രിയിൽ വളരെ വ്യക്തമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ന്യൂ സൗത്ത് വെയിൽസിലെ എനർജി പ്രൈസസ് ഏതാണ്ട് 40% കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡിസ്കണക്ഷൻ റേറ്റ്സ് ഏതാണ്ട് ഒരു കാലത്തും ഇല്ലാത്ത പോലെ ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആളുകൾ അടിസ്ഥാനപരമായി ഉപയോഗിക്കേണ്ട എനർജി, അതായത് തണുപ്പ് കാലത്ത് സ്വയം വീട് ചൂടാക്കുക, തിരിച്ച് അതുപോലെ സമ്മറിൽ തണുപ്പിക്കുക എന്ന വളരെ ബേസിക്കായ ആവശ്യങ്ങൾക്ക് പോലെ എനർജി വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൂടാതെ ഈ എനർജി ബിൽ അടയ്ക്കാനുള്ള സപ്പോർട്ട് ചെയ്യുന്ന വളരെ മിനിമൽ ചില സിസ്റ്റംസ് ഉണ്ട്. ഈ പവർ വോച്ചറുകൾ പോലുള്ള ചില സംവിധാനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഉപയോഗം വളരെ കൂടുതലായി വന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കോണ്ടെക്സ്റ്റുകളിലാണ് ഈ പഠനം നടത്തുന്നതിന്റെ കോണ്ടെക്സ്റ്റ്. അതാണ്
തീർച്ചയായും, അതായത് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഊർജ്ജരംഗം മാറ്റം വരുന്നതിന്റെ, പരിവർത്തനത്തിലേക്ക് പോകുന്നതിന്റെ ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ ഊർജ്ജ പ്രതിസന്ധി കുടിയേറ്റ സമൂഹങ്ങളെ ബാധിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ശ്രമം എന്ന രീതിയിലാണ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്ന് പറയാവുന്നത് ഈ പഠനത്തിന്റെ?
നാല് ഭാഗങ്ങളായിട്ടാണ് അതിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്, ഈ പറയുന്ന നമ്മൾ റിന്യൂവബിൾ എനർജിയിലേക്ക് പോകുമ്പോൾ ജനങ്ങളിൽ ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുടിയേറ്റ സമൂഹങ്ങൾ എത്രമാത്രം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള, ഒരുപാട് പോളിസി ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ എത്രമാത്രം കുടിയേറ്റ സമൂഹങ്ങള് ആ ചേഞ്ചസ്, അതിൽ അഭിപ്രായങ്ങൾ ആരായെങ്കിലും അതിൽ എത്രമാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഒരു ഒരു ഫൈൻഡിങ്. അതിൽ ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ളതാണ് ഒരു ഫൈൻഡിങ്. രണ്ടാമത്തത്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനും അതേപോലെ അഫോർഡബിൾ ആയിട്ട് എനർജി യൂസ് ചെയ്യുന്നതിനും ഒരുപാട് പരിമിതികൾ നിലനിൽക്കുമ്പോഴും അതിന്റെ സപ്പോർട്ട് വളരെ ലിമിറ്റഡ് ആണ്. ഇതാണ് രണ്ടാമത്തെ ഒരു ഫൈൻഡിങ്. മൂന്നാമത്തെ ഒരുപക്ഷെ ഊന്നി പറയേണ്ട ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത്, കുടിയേറ്റ സമൂഹങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പുതിയ വരുന്ന ആളുകളെ സംബന്ധിച്ച്, ഇൻകം ലോവർ ഇൻകം സ്റ്റേറ്റസിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് എനർജി ഉപയോഗിക്കുക, എനർജി മാർക്കറ്റ് എന്നുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു ഏരിയ ആണ്. അതിനോട് വളരെ ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബട്ടർ മേടിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ബട്ടറുകളുണ്ട്, ഓർഗാനിക് ബട്ടർ, അങ്ങനെ പലതരത്തിലുള്ള ബട്ടറുകളുണ്ട്. പക്ഷേ വളരെ കൃത്യമായി മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് 100 ഇത്രയാണ് വില. എനർജി എന്നത് നമ്മൾ പല സാധനങ്ങളല്ല, ഒരു സാധനം ഒറ്റ വസ്തുവാണല്ലോ. പക്ഷെ അതിന് ആ മാർക്കറ്റ് വളരെ കോംപ്ലക്സ് ആണ്. നമുക്ക് എത്ര പേർക്ക് അറിയാം നമ്മുടെ ഒരു എനർജി ബില്ല് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായും മനസ്സിലാക്കാൻ എത്ര പേർക്ക് വരും? അത്ര കോംപ്ലിക്കേറ്റഡ് ആണത്. ഉദാഹരണത്തിന്, അതിനകത്ത് നമ്മുടെ റീഡിങ് എസ്റ്റിമേറ്റഡ് ആണോ ആക്ച്വൽ റീഡിങ് ആണോ, ഇതൊരു ചെറിയ ഒരൊറ്റ അക്ഷരം കൊണ്ടാണ് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സപ്ലൈ ചാർജ്, യൂസേജ് ചാർജ്, പീക്ക് അവർ ചാർജ്, ഓഫ് പീക്ക്, അങ്ങനെ ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട് ബില്ലിങ്ങിന്റെ. ഒരു ബില്ല് എന്ന് പറയാൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആയി മാറിയിരിക്കാം. രണ്ടാമത് അടുത്തൊരു വിഷയം, ഇപ്പം എ ട്രിപ്പിൾസിയുടെ ഒരു പഠനം പറയുന്നത് 90% ഇലക്ട്രിസിറ്റി കണക്ഷൻസും ഓസ്ട്രേലിയയിലെ 90% കണക്ഷൻസും മാർക്കറ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആവറേജ് ഉപഭോക്തൃ, ഉദാഹരണത്തിന് പുതിയ കുടിയേറ്റക്കാരൻ ഇവിടെ വരുമ്പോൾ ഒരു എനർജി കണക്ഷൻ എടുക്കുമ്പോൾ ആദ്യം കൊടുക്കപ്പെടുന്ന ഓഫ് മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്ന ഒരു ഒരു ഇതാണ്. ഏറ്റവും കോമ്പറ്റീവ് ആകണമെന്നില്ല. നമ്മൾ നമ്മുടെ ഒരു മലയാളി സമൂഹത്തോട് നമ്മൾ ചോദിച്ചാൽ കഴിഞ്ഞ 2 വർഷത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ നമ്മുടെ എനർജി പ്ലാൻ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം കിട്ടും. അതുപോലെ നമ്മൾ ഈ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് ചില മെക്കാനിസംസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ബില്ല് നമുക്ക് കമ്പയർ ചെയ്യാനുള്ള എനർജി മെയ്ഡ് ഈസി എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും ഈ ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പുതിയ കുടിയേറ്റക്കാരെ സംബന്ധിച്ച്, ഭാഷാ പരിമിതികളുള്ളവരെ സംബന്ധിച്ച് ട്രസ്റ്റഡ് ആയ സോഴ്സസിൽ ഇത്തരം ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പരിമിതി. നമ്മൾ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് നമ്മൾ പല സമൂഹങ്ങളും ഇൻഫർമേഷൻ സോഴ്സ് ചെയ്യുന്നത് വളരെ ട്രസ്റ്റഡ് ആയ സോഴ്സ് സുഹൃത്തുക്കളിലൂടെയും നമ്മുടെ കമ്മ്യൂണിറ്റി നെറ്റ്വർക്കുകളിലൂടെയാണ്. ഇത്തരം നെറ്റ്വർക്കുകളിലൊന്നും ഈ ഇൻഫർമേഷൻ എത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു
കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം നിർമ്മൽ പറയുമ്പോൾ അത് പുതിയ കുടിയേറ്റക്കാരെ സംബന്ധിച്ചോ ഭാഷാ പരിമിതികൾ ഉള്ളവർക്കോ മാത്രമല്ല, ഒരുപക്ഷേ ഏറെ നാളുകളായി ഇവിടെ ജീവിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ഭാഷ ഉപയോഗിക്കുന്ന നല്ല പ്രൊഫഷനുകളിൽ ഇരിക്കുന്നവർക്ക് പോലും നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ബില്ല് വായിച്ചെടുക്കുന്നത് മനസ്സിലാക്കിയെടുക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്താണ് പീക്ക് താരിഫെന്നോ ഓഫ് പീക്കെന്നോ ഒക്കെ മനസ്സിലാക്കുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതൊരു അതിന് നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ നിലവിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ കുറച്ചുകൂടി സുതാര്യത വരുത്തണം എന്ന് പറയുന്ന നിയമങ്ങളോ വ്യവസ്ഥകളോ ഓസ്ട്രേലിയയിൽ ഇല്ലേ ഇപ്പോൾ?
അതാണ് നമ്മൾ ഈ ഇതിലൂടെ റെക്കമെൻഡേഷൻ ആയിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അതാണ് ഇതിന്റെ റെഗുലേറ്ററി ബോഡിയായ ഓസ്ട്രേലിയൻ എനർജി റെഗുലേറ്റർ, അവരെ ഒരു അതുപോലെ AMO ഇത്തരം ബോഡീസ് ഉണ്ട്. അവര് ബില്ലുകൾ സുതാര്യമാകണം. ആളുകൾക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഭാഷ അറിയില്ലെങ്കിൽ മേജർ ഭാഷകൾ വിളിച്ചാൽ ആ ഭാഷയിൽ തന്നെ സർവീസ് കിട്ടണമെന്നുള്ള നിയമങ്ങളൊക്കെ നിലവിലുണ്ട്. പക്ഷെ ഇതൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ പഠനത്തിലൂടെ കണ്ടെത്തിയത്.
ഓക്കെ.
കൂടാതെ ഇതിലൊരു ഒരു ചെറിയ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഡിജി പറഞ്ഞതുപോലെ ഇത് ഒരു പക്ഷേ ഇവിടെ കുറച്ചു കാലമായിട്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബില്ല് വരുന്നു അടച്ചു പോകുന്നു പ്രോസസ്സ് നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഇപ്പോ ഉള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഏതാണ്ട് 6-8% ഇടയ്ക്ക് ആണ് എനർജിയുടെ കോസ്റ്റ് വരുന്നത് നിങ്ങളുടെ മൊത്തം സമ്പാദ്യത്തിൽ നിന്ന്. അപ്പൊ അത് അങ്ങനെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് വല്ലാത്ത കൺസേണായി മാറുന്നുണ്ട്. ആ കൺസേൺ വെച്ചുകൊണ്ട് ഒരു ബില്ല് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ബില്ല് മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക്.
തീർച്ചയായിട്ടും ശരിയാണ്. പറഞ്ഞത് ഇത്രയും കാലം അവരത് അതേക്കുറിച്ച് അധികം ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു ചെലവ് കൂടി, മറ്റെല്ലാ മേഖലകളിലും ചെലവ് കൂടുന്നു, അതോടൊപ്പം ഈ ചെലവ് കൂടി കൂടിയപ്പോഴാണ് പലപ്പോഴും ആൾക്കാർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണല്ലേ.
തീർച്ചയായും തീർച്ചയായും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനർജി പോവർട്ടി എന്നത് വളരെ റിയാലിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനർജി ബില്ലിന്റെ മൊത്തം നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഷെയർ എന്നുള്ളത് വളരെ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഓസ്ട്രേലിയയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായും വളരെ വലിയ പ്രതിസന്ധി തന്നെയാണ്. അപ്പൊ ഇത് പരിഹരിക്കാനായി എന്ത് മാർഗങ്ങൾ, എന്ത് കാര്യങ്ങൾ, നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്, പഠനത്തിന് നൽകിയിരിക്കുന്നത്?
ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിൽ നിന്ന് പലതും ഈ പറഞ്ഞ റിന്യൂവബിൾ ട്രാൻസിഷനിൽ പലതും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീടുകളിലുള്ള സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക, ഇത്തരം അതേപോലെ ഗ്യാസ് ഓവനുകൾ മാറ്റുക, ഇത്തരം സംഗതികൾ പുഷ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനുള്ള പണം കണ്ടെത്താൻ ഒരു പുതിയ കുടിയേറ്റക്കാരനെ സംബന്ധിച്ചോ ലോവർ ഇൻകമിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചോ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഒരു ആവറേജ് കുടിയേറ്റക്കാരനെ സംബന്ധിച്ച് ഈ ഇൻഫർമേഷൻ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റികൾ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ നാച്ചുറലി ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ പല രീതിയിൽ നമ്മൾ കൂടി വരുന്നുണ്ട്. പല ഓണത്തിനായാലും ക്രിസ്മസിനായാലും ഒക്കെ നമ്മൾ കൂടി വരുന്നുണ്ട്. ഇത്തരം കൂടി വരലുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തുക എന്നുള്ളതാണ് ആദ്യത്തെ, അതായത് ഈ ഇൻഫർമേഷൻ തപ്പി നമ്മൾ പോകാതെ ഈ ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തുക എന്നതൊരു മിനിമം റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ. നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു മൊബൈൽ ഹബ് ഓഫ് ഇൻഫർമേഷൻ ഇത്തരം കമ്മ്യൂണിറ്റി നെറ്റ്വർക്കുകളിലേക്ക് എത്തിപ്പെടണം എന്നാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ ബില്ലും അതേപോലെ ഇൻഫർമേഷനുമായിട്ട് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ വളരെ സിമ്പിളും ആക്സസിബിളും ആവണം എന്നുള്ളതാണ് രണ്ടാമത്തത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ റിന്യൂവബിൾ ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുടിയേറ്റ എന്നാ ഒരു മലയാളിയെ സംബന്ധിച്ച് വെള്ളപ്പൊക്കത്തിന്റെ എഫക്ട് എന്താണെന്നോ കൂടി വരുന്ന ചൂടിന്റെ എഫക്ട് എന്താണെന്നോ ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്ട് എന്താണെന്നോ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ പോലും നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട് അവർക്ക് താല്പര്യം പലപ്പോഴും പറയപ്പെടുന്നത് ഹാർഡ് ടു റീച്ച് കമ്മ്യൂണിറ്റീസ് എന്നാണ് നമ്മൾ നമ്മളെയൊക്കെ വിളിക്കപ്പെടുന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ലാഗൻസ് എന്നൊക്കെ, അതായത് നമ്മൾ വി ഡോണ്ട് കെയർ എന്ന രീതിയിലൊരു മെസ്സേജിംഗ് ആണ് പൊതുവെ നടക്കുന്നത്. പക്ഷെ അത് ശരിയല്ല എന്നാണ് ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് കുടിയേറ്റക്കാർക്ക് ഓസ്ട്രേലിയ ഒരു നെറ്റ് സീറോ കൺട്രി ആവുന്നതിൽ പൂർണ്ണമായും താല്പര്യമാണ്, അവരിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ അതിൽ ചില തടസ്സങ്ങളുണ്ട്. അതിൽ സാമ്പത്തികമായ തടസ്സം വളരെ പ്രധാനപ്പെട്ടതാണ്, ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സുമായിട്ട് സഹകരിച്ച് ഓരോ കമ്മ്യൂണിറ്റിക്കും ആവശ്യമായ സഹായങ്ങൾ എന്താണോ അത് ഡെവലപ്പ് ചെയ്യണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ.
ഓക്കെ, ഈ പറഞ്ഞ എനർജി ബില്ലിന്റെ ഊർജ്ജ ബില്ലിന്റെ ഒക്കെ കാര്യത്തിൽ എന്തെങ്കിലും കൃത്യമായ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ടോ?
ആ, തീർച്ചയായിട്ടും. ഇപ്പൊ ഇപ്പോൾ ബെസ്റ്റ് പ്രാക്ടീസസ്, അതായത് എനർജി ബില്ലിനെ സംബന്ധിച്ചും എനർജി മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും ബെസ്റ്റ് പ്രാക്ടീസസ് എന്നൊരു സങ്കല്പമുണ്ട്. അതായത് അപ്പോൾ ആ ബെസ്റ്റ് പ്രാക്ടീസസ് ഓസ്ട്രേലിയൻ എനർജി റെഗുലേറ്റർ ഇപ്പം പുതുതായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ആ കൺസൾട്ടേഷനിൽ ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിന്റെ എസ്റ്റാബ്ലിഷ് ആയ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പം മലയാളി തന്നെ നമ്മളെടുത്ത് നോക്കിയാൽ അറിയാം ഒരുപാട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്. അവരിലേക്കൊക്കെ ഈ കൺസൾട്ടേഷൻ എത്തിക്കുക, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുപോലെ നമുക്കറിയാം ഓസ്ട്രേലിയ വളരെ ഇൻക്രീസിംഗ്ലി ഒരു മൾട്ടി ലിംഗ്വൽ കമ്മ്യൂണിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം മൾട്ടി ലിംഗ്വൽ സ്റ്റാഫുകളെ ഈ എനർജി കമ്പനീസ് കൂടുതൽ ഒരു അഫർമേറ്റീവ് പോളിസി എന്നുള്ള എൻഗേജ് ചെയ്യിക്കുക. അപ്പൊ കൾച്ചറലി അവെയർ ആയ ഒരു എനർജി സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക, ഒരു എനർജി ഇൻഡസ്ട്രി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൽ മറ്റൊരു ആവശ്യം.
ഓക്കെ, ഇതിൽ ഞാൻ കണ്ട റിപ്പോർട്ട് വായിച്ചപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാടക വീടുകളിലും മറ്റുമൊക്കെയുള്ള എത്രത്തോളം എനർജി എഫിഷ്യന്റ് ആണെന്ന കാര്യത്തിൽ വീട് വാടകയ്ക്ക് എടുക്കുന്നവർക്ക് ഒരു അവർക്ക് പറയാനുള്ള അവകാശം പോലും ഇല്ലാതെ വരുന്നു. അപ്പൊ അത്തരത്തിൽ ഈ ആൾക്കാർ, പ്രത്യേകിച്ചും കുടിയേറിയെത്തുന്ന ആൾക്കാർക്ക് അവരുടെ നിയന്ത്രണത്തിൽ അല്ലാതെ നിൽക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ ഊർജ്ജ ഉപയോഗവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത്?
തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു എനർജി മെയ്ഡ് ഈസി എന്നൊരു ഒരു വെബ്സൈറ്റിന്റെ കാര്യം പറഞ്ഞു. അത് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയ എനർജി പ്ലാൻ ഏതാണ് എന്നുള്ളതാണ്. പക്ഷെ ആ പ്ലാനിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ റെന്റ്, നിങ്ങളുടെ വാടകക്കാരനാണെങ്കിൽ ലാൻഡ് ലോർഡ് നിങ്ങൾ തരുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബില്ല് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ വീട് എത്രമാത്രം എനർജി എഫിഷ്യന്റ് ആണ്, നിങ്ങളുടെ എക്യുപ്മെന്റ്സ് എത്രമാത്രം, എയർ കണ്ടീഷണർ, ഹീറ്റർ, ഇത്തരം കാര്യങ്ങൾ എത്രമാത്രം എനർജി എഫിഷ്യന്റ് ആണെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ ഇതിന് ഒരു തരത്തിലുള്ള റെഗുലേഷനും ഇന്നലവരില്ല. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ പഠനത്തിന് മാത്രമല്ല, ഒരുപാട് പഠനം ടെൻസിയുടെ സൈഡിലുള്ള ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് മിനിമം എനർജി സ്റ്റാൻഡേർഡ്സ്. ഓസ്ട്രേലിയ 2035 കൂടി എല്ലാ വീടുകളും മിനിമം എനർജി സ്റ്റാൻഡേർഡ്സ് ഉള്ള റെന്റൽസ് ആയിരിക്കണം. അത് നിങ്ങളൊരു ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ അടുത്ത് പോകുമ്പോൾ അതുകൂടി ആ ഇൻഫർമേഷൻ, നിങ്ങളുടെ എനർജി ബിൽ എത്രയാണ്, ഇത് എനർജി എഫിഷ്യന്റ് ആണ് എന്നും കൂടെ പറയണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ചെന്നുപെടുന്നത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ഇല്ലാത്തൊരു കാര്യത്തിലേക്കാണ്. കാരണം ഇപ്പം നിങ്ങളുടെ എനർജി ബിൽ കുറയ്ക്കാൻ നിങ്ങൾക്ക് ലൈറ്റ് ഓഫ് ആക്കി ഇടുക എന്നതല്ലാതെ, അല്ലെങ്കിൽ എ സി പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നതല്ലാതെ വേറെ വഴിയില്ല പിന്നെ. പക്ഷെ അതിലുള്ള അപകടം എന്ന് വെച്ചാൽ അതിന് ഹെൽത്ത് ഇമ്പാക്ട്സ് ഉണ്ട്. അതിനെയാണ് ഞാൻ നേരത്തെ എനർജി പോവർട്ടി എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇതിന്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ പുതിയ ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ മുതൽ അതിനേക്കാൾ ഉപരിയായി റെന്റിന് കൊടുക്കുന്ന എല്ലാ ബിൽഡിങ്ങിനും മിനിമം എനർജി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകണം എന്നതാണ് ഒരു റെക്കമെൻഡേഷൻ.
തീർച്ചയായും. അപ്പൊ ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിൽ തുടർന്ന് നടപടികൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്?
എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുടിയേറ്റ സമൂഹങ്ങളുമായി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അവരുടെ എനർജി ചാലഞ്ചസ് എന്താണെന്ന് പഠിക്കുന്ന പഠനങ്ങൾ വളരെ കുറവാണ്. ഡീപ്പായിട്ടുള്ള പഠനങ്ങൾ, അവരുടെ എക്സ്പീരിയൻസസ് ക്യാപ്ചർ ചെയ്യുന്ന പഠനങ്ങൾ വളരെ കുറവാണ്. അതാണ് ഇത് ചെയ്യുന്ന ഒരു വലിയ കോൺട്രിബ്യൂഷൻ, അതാണ്. അപ്പം അവർക്കൊരു റിസോഴ്സ് ഡോക്യുമെന്റ് ആകുക എന്നുള്ളതാണ് ഇതിലെ ആദ്യ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതാണ്, അതായത് ഈ വിഷയങ്ങൾ എന്താണെന്ന് ഇതുവരെ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടില്ല. അപ്പൊ അത് ആദ്യമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഒരു പോളിസി ഉണ്ടാക്കുന്ന ഒരാൾ, ഗവൺമെന്റ് ആകട്ടെ ഇൻഡസ്ട്രി ആകട്ടെ, ഒരു ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ ഇനി ഇത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ.
തീർച്ചയായും. എന്തായാലും നന്ദി നിർമ്മൽ ജോയ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്, ഈ ഒരു പഠനത്തെക്കുറിച്ച്, വളരെ പ്രധാനപ്പെട്ട ഈ പഠനത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മലയാളികൾക്കായി വിശദീകരിച്ചത്.
താങ്ക് യു ലീജ.
ഓസ്ട്രേലിയൻ ഊർജ്ജ മേഖലയിൽ കുടിയേറ്റ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നടന്ന പഠനത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. സിഡ്നി കമ്മ്യൂണിറ്റി ഫോറത്തിൽ റിസർച്ചറായ നിർമ്മൽ ജോയിയാണ് അതേക്കുറിച്ച് എസ് ബി എസ് മലയാളവുമായി ഇതുവരെ സംസാരിച്ചത്. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.